Лаудетур Йесус Христос. Йесу Христовിനെ സ്തുതിക്കുന്നു.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ത്രികാല പ്രാർത്ഥന പ്രഭാഷണം, വാർത്തകൾ എന്നിവയാണ് ഈ പ്രക്ഷേപണത്തിൽ. യൂറോപ്പിൽ ഇപ്പോൾ വേനൽക്കാലമാണല്ലോ. ഞായറാഴ്ച രാവിലെ റോമിലും പരിസരത്തും ആകാശം മേഘാവൃതമായിരുന്നു. അവധിക്കാലമായതിനാൽ പതിവിലും കൂടുതൽ തീർത്ഥാടകരാണ് പാപ്പായുടെ ഞായറാഴ്ചത്തെ ത്രികാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനും പ്രഭാഷണം ശ്രവിക്കുന്നതിനുമായി റോമിനു പുറത്തുള്ള കാസിൽ ഗൊണ്ടോൾഫോയിലെത്തിയത്. പേപ്പൽ വസതിയുടെ ചതുരം നിറഞ്ഞു കവിഞ്ഞ് ജനങ്ങൾ പുറത്തും നിൽക്കുന്നുണ്ടായിരുന്നു. പന്ത്രണ്ട് മണിയായതും ദ പാപ്പ വേനൽക്കാല വസതിയുടെ ഒന്നാം നിലയിലുള്ള പഠനമുറിയുടെ ജാലകത്തിൽ പ്രത്യക്ഷനായി. ജനം ആർത്തിരമ്പി. ഇരുകരങ്ങളുമുയർത്തി പാപ്പ മന്ദഹാസത്തോടെ ജനങ്ങളുടെ വാത്സല്യ പ്രകടനങ്ങളോട് പ്രതികരിച്ചു. എന്നിട്ട് ഉടനെ പ്രഭാഷണം ആരംഭിച്ചു.
Nelle scorse domeniche abbiamo meditato il discorso sul pane della vita.
കഫർനാമിലെ വിജനപ്രദേശത്ത് വച്ച് ക്രിസ്തു അഞ്ചപ്പവും രണ്ട് മീനും വർദ്ധിപ്പിച്ച് ഒരു വൻ ജനാവലിയെ അത്ഭുതകരമായി തീറ്റിപ്പോറ്റിയ സംഭവം വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. ഈ സംഭവത്തെ തുടർന്ന് കഫർനാമിലെ തന്നെ സിനഗാഗിൽ വച്ച് ജീവന്റെ അപ്പത്തെക്കുറിച്ച് ക്രിസ്തു തന്നെ നടത്തിയ പ്രബോധനമാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ധ്യാന വിഷയമാക്കിയത്. ഇന്നത്തെ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുന്നത് ഈ പ്രബോധനത്തോടുള്ള ശിഷ്യന്മാരുടെ പ്രതികരണമാണ്. ക്രിസ്തു തന്നെ വളരെ ബോധപൂർവം അവരിൽ ഉണർത്തിയ പ്രതികരണമായിരുന്നിരിക്കണം ഇത്. തന്റെ രക്ഷാകര പദ്ധതി വെളിപ്പെടുത്തുന്ന ഗാംഭീര്യമാർന്ന ആഴമാർന്ന ഈ പ്രഭാഷണത്തിന് ശേഷം ശിഷ്യന്മാരിൽ ധാരാളം പേർ ക്രിസ്തുവിനെ വിട്ടുപോയിക്കളഞ്ഞു. എന്നാൽ ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന സുവിശേഷകാരൻ യോഹന്നാൻ ഈ സംഭവങ്ങളുടെ ദൃക്സാക്ഷിയാണെന്ന കാര്യം മറക്കരുത്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പം ഞാനാണെന്നും എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന ക്രിസ്തുവിന്റെ വളരെ സങ്കീർണമായ മൊഴികൾ ശിഷ്യന്മാരിൽ പലർക്കും വിശ്വസിക്കാനായില്ല. ലോകരക്ഷയ്ക്കായി തന്നെ തന്നെ സമർപ്പിക്കുന്ന ക്രിസ്തുവിന്റെ പെസഹാരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തൽ ഉൾപ്പെട്ട ഈ പ്രബോധനം അവരുടെ സാമാന്യ ബുദ്ധിക്ക് അഗ്രാഹ്യവും അതുകൊണ്ട് തന്നെ അസ്വീകാര്യവുമായിരുന്നു. അവർ അവിടുത്തെ പ്രസ്താവനയുടെ വളരെ ഭൗതികവും ഉപരിപ്ലവവുമായ വശം മാത്രമാണ് മനസ്സിലാക്കിയത്. എന്നാൽ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പ്രബോധനം ലോകത്തിന് അവിടുന്ന് നൽകുവാൻ പോകുന്ന തന്റെ നവമായ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ നാന്ദിയായിരുന്നു. ധാരാളം പേർ തന്നെ വിട്ടകന്ന് പോകുന്നത് കണ്ടപ്പോൾ ക്രിസ്തു ശിഷ്യന്മാരോട് ഇങ്ങനെ ചോദിച്ചു, സ്നേഹിതരെ, നിങ്ങൾ എന്നെ വിട്ടകന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ലേ? മറ്റു സന്ദർഭങ്ങളിൽ എന്നതുപോലെ ഇവിടെയും ശിമയോൻ പത്രോസാണ് പന്ത്രണ്ട് പേർക്ക് വേണ്ടി സംസാരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകാനാണ്? നിത്യജീവന്റെ വചസ്സുകൾ അങ്ങേ പക്കലുണ്ടല്ലോ. അങ്ങാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു. തുടർന്ന് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള വിശുദ്ധ അഗസ്റ്റിന്റെ വ്യാഖ്യാനങ്ങളാണ് പാപ്പ പങ്കുവച്ചത്.
Su questo passo abbiamo un bellissimo commento di Sant'Agostino che dice in una sua predica su Giovanni 6.
ക്രിസ്തു മിശിഹായാണെന്നും ജീവന്റെ വചസ്സും ദൈവത്തിന്റെ പരിശുദ്ധനും അവിടുന്നാണെന്നും പത്രോസ് ഗ്രഹിച്ചതും അംഗീകരിച്ചതും പ്രഖ്യാപിച്ചതും ദൈവകൃപയാലും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താലുമാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രമാണ് ഈ ദൈവകൃപ സാധാരണക്കാരനായ പത്രോസിന് ലഭിച്ചത്. ക്രിസ്തുവിൽ നിത്യജീവന്റെ വചസ്സുണ്ടെന്നും സ്വജീവൻ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തു ലോകത്തിന് നിത്യജീവൻ നേടിത്തരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നാണ് പത്രോസ് ഏറ്റുപറഞ്ഞത്. ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നല്ല പത്രോസ് പറഞ്ഞത്, മറിച്ച് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു എന്നാണ്. വിശ്വസിക്കുന്നതിനു മുൻപ് പലതും അറിയുവാൻ ആഗ്രഹമുള്ളവരാണ് ഞങ്ങളെന്ന് ദൈവമേ അങ്ങ് അറിയുന്നുവല്ലോ. വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അറിവുള്ളൂ. തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾക്കായി പകുത്തു നൽകിയ നിത്യനായ ദൈവത്തിന്റെ പുത്രനും ലോകരക്ഷകനുമായ ക്രിസ്തുവാണ് അവിടെ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങാണ് നിത്യജീവനെന്നും ഏറ്റുപറയുന്നു. തന്റെ ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ ഒറ്റുകാരനായ ജൂദാസുണ്ടെന്ന് ക്രിസ്തുവിനറിയാമായിരുന്നു. താൻ പഠിപ്പിച്ച കാര്യങ്ങളിലുള്ള വിശ്വാസക്കുറവ് മൂലം കുറേ പേർ തന്നെ വിട്ടുപോയതുപോലെ സത്യസന്ധനായിരുന്നെങ്കിൽ യൂദാസ് കറിയോത്തായും ശിഷ്യന്മാരുടെ കൂട്ടായ്മയിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതായിരുന്നു. എന്നാൽ ഗുരുവിനെ ഒറ്റുകൊടുത്ത് വഞ്ചിക്കാനുള്ള ദുരുദ്ദേശത്തോടെ അയാൾ ആ സ്നേഹക്കൂട്ടായ്മയിൽ പതിയിരിക്കുകയായിരുന്നു. കാരണം ക്രിസ്തുവും തന്നെ കബളിപ്പിച്ചെന്ന് ജൂദാസ് കരുതുകയും അതിനുള്ള പകപോക്കലായി അവിടുത്തെ ഒറ്റുകൊടുക്കുവാൻ നിശ്ചയിച്ചുറച്ച് നടക്കുകയുമായിരുന്നിരിക്കണം അയാൾ. പഴയ നിയമ വാഗ്ദാനപ്രകാരം മിശിഹ വരുമ്പോൾ റോമൻ മേൽക്കോയ്മയ്ക്കെതിരെ പോരാടുമെന്നും ഒരു മെസ്സിയാനിക സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്നും സ്വപ്നം കണ്ട തീവ്രവാദിയായിരുന്നു ജൂദാസ്. അങ്ങനെ ക്രിസ്തുവിൽ ഒരു വിപ്ലവനായകനെ മോഹിച്ച യൂദാസിന്റെ സ്വപ്നങ്ങൾ ചിതറിവീണതിന്റെ ക്രൂരമായ പ്രതികരണമായിരുന്നു ആ ഒറ്റുകൊടുക്കൽ. ഇത് സ്പഷ്ടമായി മനസ്സിലാക്കിയിട്ടുള്ള യോഹന്നാൻ സുവിശേഷകാരൻ തന്റെ രചനയുടെ ഈ ഭാഗത്ത് യൂദാസിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവൻ പിശാചായിരുന്നു എന്നത്രേ. പത്രോസിനെ പോലെ നിഷ്കളങ്കമായും ലാളിത്യത്തോടും കൂടെ എന്നും ക്രിസ്തുവിൽ വിശ്വസിക്കാനും അനുദിനം ക്രിസ്തുവിനോടും മനുഷ്യരോടും സത്യസന്ധമായി പെരുമാറുവാനും വരം തരണമേയെന്ന് വിശ്വാസത്തിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാനാഥയോട് നമുക്ക് പ്രാർത്ഥിക്കാം.
Preghiamo la Vergine Maria che ci aiuti a credere in Gesù come San Pietro.
തുടർന്ന് തീർത്ഥാടകർക്കിടയിലെ വിവിധ ഭാഷാ ഗ്രൂപ്പുകളെ പാപ്പ അഭിസംബോധന ചെയ്തു. ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, പോളിഷ് എന്നീ ഭാഷക്കാർക്ക് ആശംസകൾ നേർന്ന പാപ്പ ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന വിവിധ ദേശക്കാർക്കും ഹ്രസ്വ സന്ദേശം നൽകി.
I offer a warm welcome to the English-speaking pilgrims and visitors present at this Angelus prayer. Also greets the new students of the Pontifical North American College.
റോമിലെ പൊന്തിഫിക്കൽ നോർത്ത് അമേരിക്കൻ കോളേജിൽ നിന്നുമെത്തിയ വിദ്യാർത്ഥി സമൂഹത്തെയും പാപ്പ അഭിവാദ്യം ചെയ്തു. റോമിൽ പഠിക്കുന്ന ഈ സമയം ക്രിസ്തുവിനെ അറിയുവാനും അവിടത്തോട് അനുരൂപപ്പെടുവാനും ഉപയോഗപ്പെടുത്തണമെന്ന് പാപ്പ അവരെ ഉദ്ബോധിപ്പിച്ചു. വിശ്വാസ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ പതറാതിരിക്കാൻ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രൂപതകളിൽ നിന്നുമെത്തിയ തീർത്ഥാടകരെയും പാപ്പ പ്രത്യേകം അഭിവാദ്യം ചെയ്തു. ഏവർക്കും നല്ലൊരു ഞായറും നല്ല വാരവും ആശംസിച്ച പാപ്പ തൃക്കാല പ്രാർത്ഥന ചൊല്ലി.
Ansus Dominum servit Maria. Ave Maria, gratia plena Dominus tecum, benedicta tu mulieribus, et benedictus fructus ventris tui, Jesus.
തുടർന്ന് പാപ്പ ഏവർക്കും അപ്പസ്തോലിക ആശീർവാദവും നൽകി.
Sit nomen Domini benedictum. Adiutorium nostrum in nomine Domini. Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
നിത്യപിതാവിൻ്റെ കതിരൂ നല്ല മേരി തൻ കോമളക്കാമ്പോ നിത്യപിതാവിൻ്റെ കതിരൂനല്ല മേരി തൻ കോമളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽകനിവോ നീ കനിവിനു കനിവീറും മുത്തോ നിത്യപിതാവിൻ്റെ കതിരൂനല്ല മേരി തൻ കോമളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽകനിവോ നീ കനിവിനു കനിവീറും മുത്തോ ആയിരം താരകൾ കൂട്ടിയിണക്കിയ വാങ്മയ രൂപമല്ലോ ഭൂവിൽ പിതാവിൻ വാങ്മയ രൂപമല്ലോ ഭൂവിൽ മാലാഖമാർ വന്നു താണുവണങ്ങിയ താഴ്മയല്ലോ ഈ പവിഴം മണ്ണിൻ താഴ്മയല്ലോ ഈ പവിഴം നിത്യപിതാവിൻ്റെ കതിരൂനല്ല മേരി തൻ കോമളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽകനിവോ നീ കനിവിനു കനിവീറും മുത്തോ
ആന്റണി ഐസക്സ് ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ സ്റ്റാനിസ്ലാവസ് കാക്കനാട് തിരുവല്ലയുടെ കവിത മേരി സുതനായ ക്രിസ്തുവിനെ സുന്ദരമായ പൗരസ്ത്യ ചിന്തകളാൽ പ്രകീർത്തിക്കുന്നു. ജെറി അമൽദേവിന്റെ സവിശേഷമായ ഈണം സഭയുടെ ക്ലിപ്തമായ പൗരസ്ത്യ മൂലങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു.
അത്ഭുത താരകം വാനിലുയർന്നത് ആജ്ഞതൻ ശക്തിയാലല്ലോ ഉണ്ണിതൻ ആജ്ഞതൻ ശക്തിയാലല്ലോ സ്വർഗവും ഭൂമിയും ഏകീഭവിപ്പിച്ച ദാവീദിൻ ഗോത്രവാനെ വാഴ്ത്താം രാജൻ ദാവീദിൻ ഗോത്രവാനെ വാഴ്ത്താം നിത്യപിതാവിൻ്റെ കതിരൂനല്ല മേരി തൻ കോമളക്കാമ്പോ കാമ്പിൽ നിറഞ്ഞ നൽകനിവോ കനിവിനു കനിവീറും മുത്തോ
ബെനഡിക്ട് പതിനാറാമൻ പാപ്പായുടെ ത്രികാല പ്രാർത്ഥന പ്രഭാഷണമാണ് ഇതുവരെ ശ്രവിച്ചത്.